അപ്പൊസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 7. അപ്പോൾ മഹാപുരോഹിതൻ, ഈ ആരോപണങ്ങൾ സത്യമോ എന്ന് സ്തെഫാനോസിനോട് ചോദിച്ചു. അതിനദ്ദേഹം ഇപ്രകാരം മറുപടി പറഞ്ഞു:
സഹോദരരെ, പിതാക്കന്മാരെ, ഇതു കേൾപ്പിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്നു പാർക്കുന്നതിന് മുമ്പ് മെസൊപ്പൊത്താമിയയിലായിരുന്നപ്പോൾ തേജോമയനായ ദൈവം അദ്ദേഹത്തിനു പ്രത്യക്ഷനായി. നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ടു ഞാൻ നിനക്ക് കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് ദൈവം അദ്ദേഹത്തോട് അരുളിച്ചെയ്തു. അങ്ങനെ അദ്ദേഹം കൽദായരുടെ നാട് വിട്ട് ഹാരാനിൽ വന്നു പാർത്തു. പിതാവിന്റെ മരണശേഷം ദൈവം അദ്ദേഹത്തെ നിങ്ങൾ ഇപ്പോൾ പാർക്കുന്ന ഈ ദേശത്തേക്ക് അയച്ചു. അവിടുന്ന് അദ്ദേഹത്തിന് ഇവിടെ ഒരു അവകാശവും ഒരു ചുവട് ഭൂമി പോലും കൊടുത്തില്ല. എന്നാൽ അക്കാലത്ത് അബ്രഹാമിന് സന്തതിയില്ലായിരുന്നുവെങ്കിലും താനും തനിക്ക് ശേഷം തന്റെ പിൻഗാമികളും ഈ ദേശം കൈവശമാക്കുമെന്ന് ദൈവം അദ്ദേഹത്തിന് വാഗ്ദാനം നൽകി. ദൈവം അദ്ദേഹത്തോട് ഇങ്ങനെ അരുളിച്ചെയ്തു: നിന്റെ പിൻഗാമികൾ സ്വന്തമല്ലാത്തൊരു ദേശത്ത് അന്യരായി ചെന്നു പാർക്കുന്നു. 400 വർഷം അവർ അവിടെ അടിമകളായി പീഡനം സഹിക്കും. എന്നാൽ അവർ അടിമകളായി സേവിക്കുന്ന രാജ്യത്തെ ഞാൻ ശിക്ഷിക്കും. അതിനുശേഷം അവർ ആ ദേശം വിട്ടുപോരുകയും ഈ സ്ഥലത്ത് വന്ന് എന്നെ ആരാധിക്കുകയും ചെയ്യും. പിന്നീട് ദൈവം അബ്രഹാമിന് പരിച്ഛേദനമെന്ന ഉടമ്പടി നൽകി. അബ്രഹാമിന് ഇസ്ഹാക്ക് ജനിച്ചു. 8-ാം ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശിശുവിന് പരിച്ഛേദനം നടത്തി. ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബും യാക്കോബിൽ നിന്ന് 12 ഗോത്രപിതാക്കന്മാരും ജനിച്ചു. ഗോത്രപിതാക്കന്മാർ അസൂയ നിമിത്തം യോസെഫിനെ ഒരടിമയായി ഈജിപ്തിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അദ്ദേഹത്തോടു കൂടെയിരുന്ന് എല്ലാ ദുരിതങ്ങളിൽ നിന്നും അദ്ദേഹത്തെ വിടുവിച്ചു. അവിടുന്ന് യോസെഫിന് ജ്ഞാനം നൽകുകയും ഈജിപ്തിലെ രാജാവായിരുന്ന ഫറവോന്റെ പ്രീതി നേടുവാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കുകയും ചെയ്തു. അതുകൊണ്ട് ഫറവോൻ അദ്ദേഹത്തെ ഈജിപ്തിന്റെയും തന്റെ ഭവനം മുഴുവന്റെയും ഭരണാധിപനായി നിയമിച്ചു. അനന്തരം ഈജിപ്തിലെല്ലായിടത്തും കനാനിലും ക്ഷാമവും വലിയ ദുരിതങ്ങളും ഉണ്ടായി. നമ്മുടെ പിതാക്കന്മാർക്ക് ആഹാരം കിട്ടാതായി. ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് കേട്ടു. യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ ആദ്യമായി അവിടേക്ക് അയച്ചു. 2-ാമത് ചെന്നപ്പോൾ യോസെഫ് താൻ ആരാണെന്ന് സഹോദരന്മാരോട് പറഞ്ഞു. യോസെഫിന്റെ കുടുംബത്തെക്കുറിച്ച് അങ്ങനെ ഫറവോൻ അറിയാനിടയായി. പിന്നീട് യോസെഫ് തന്റെ പിതാവായ യാക്കോബിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ മുഴുവനും കൂട്ടിക്കൊണ്ടുവരുവാൻ ആളയച്ചു. അവർ ആകെ 75 പേരുണ്ടായിരുന്നു. അങ്ങനെ യാക്കോബ് ഈജിപ്തിലേക്ക് പോയി. അവിടെ അദ്ദേഹവും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു. അവരുടെ മൃതദേഹങ്ങൾ തിരികെ ശേഖേമിൽ കൊണ്ടുവന്ന് അവിടെ ഹാമോരിന്റെ പുത്രന്മാരോട് അബ്രഹാം വില കൊടുത്തു വാങ്ങിയിരുന്ന കല്ലറയിൽ അടക്കം ചെയ്തു. അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറുവാനുള്ള കാലം അടുത്തപ്പോഴേക്കും ഈജിപ്തിലുണ്ടായിരുന്ന നമ്മുടെ ജനം വളരെ വർദ്ധിച്ചിരുന്നു. പിന്നീട് യോസെഫിനെ അറിയാത്തൊരു രാജാവ് ഈജിപ്തിന്റെ ഭരണാധിപനായി തീർന്നു. അയാൾ നമ്മുടെ ജനത്തോട് കൗശലപൂർവ്വം പ്രവർത്തിക്കുകയും ഉപായം പ്രയോഗിച്ച് നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിക്കുകയും അവരുടെ ശിശുക്കൾ മരിക്കേണ്ടതിന് അവരെ പുറത്തെറിഞ്ഞു കളയുവാൻ നിർബന്ധിക്കുകയും ചെയ്തു. ആ കാലത്ത് മോശെ ജനിച്ചു. ദിവ്യ സുന്ദരനായ ഒരു ശിശുവായിരുന്നു മോശെ. അവൻ 3 മാസം അപ്പന്റെ വീട്ടിൽ വളർന്നു. അനന്തരം കുട്ടിയെ പുറത്തുപേക്ഷിച്ചു കളഞ്ഞപ്പോൾ ഫറവോന്റെ പുത്രി അവനെ എടുത്ത് സ്വന്തം മകനായി വളർത്തി. മോശെ ഈജിപ്തുകാരുടെ എല്ലാ വിദ്യകളും അഭ്യസിച്ചു. വാക്കിലും പ്രവൃത്തിയിലും ശക്തനായി തീർന്നു. 40 വയസ്സായപ്പോൾ ഇസ്രായേലരായ തന്റെ സഹോദരങ്ങളെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. ഒരു ഈജിപ്തുകാരൻ അവരിൽ ഒരാളെ ദ്രോഹിക്കുന്നത് കണ്ടിട്ട് മോശെ അവന്റെ രക്ഷയ്ക്ക് ചെല്ലുകയും ഈജിപ്തുകാരനെ കൊന്ന് പീഡിതന് വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു. സ്വന്തം ജനങ്ങളെ വിടുവിക്കുവാൻ ദൈവം തന്നെ ഉപയോഗിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കുമെന്ന് മോശെ ചിന്തിച്ചു. എന്നാൽ അവരത് ഗ്രഹിച്ചില്ല. അടുത്ത ദിവസം മോശെ പരസ്പരം ശണ്ട കൂടിക്കൊണ്ടിരുന്ന 2 ഇസ്രായേലരുടെ സമീപത്തെത്തി. മനുഷ്യരെ, നിങ്ങൾ സഹോദരങ്ങളല്ലേ? നിങ്ങൾ എന്തിന് പരസ്പരം ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ രമ്യതപ്പെടുത്തുവാൻ ശ്രമിച്ചു. എന്നാൽ അവരിൽ അക്രമം പ്രവർത്തിച്ചവൻ മോശയെ തള്ളിമാറ്റിയിട്ട് ചോദിച്ചു: നിന്നെ ഞങ്ങളുടെ അധികാരിയും ന്യായാധിപനും ആക്കിയത് ആര്? ഇന്നലെ ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലനാണോ നിന്റെ ഭാവം? ഇത് കേട്ടപ്പോൾ മോശ മിദ്യാനിലേക്ക് ഓടിപ്പോയി. അവിടെ ഒരു പരദേശിയായി പാർത്തു. അവിടെ വച്ച് അദ്ദേഹത്തിന് 2 പുത്രന്മാർ ജനിച്ചു. 40 വർഷം കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുഭൂമിയിൽ മുൾപടർപ്പിലെ അഗ്നിജ്വാലയിൽ ഒരു ദൈവദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷനായി. ആ കാഴ്ച കണ്ട് ആശ്ചര്യപ്പെട്ട് സൂക്ഷിച്ചു നോക്കുവാൻ അടുത്തു ചെന്നപ്പോൾ അദ്ദേഹം കർത്താവിന്റെ ശബ്ദം കേട്ടു. ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം തന്നെ. ഭയം കൊണ്ട് വിളച്ച മോശപ്പിനെ നോക്കുവാൻ ധൈര്യപ്പെട്ടില്ല. അപ്പോൾ കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ചെരിപ്പഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. ഈജിപ്തിൽ എന്റെ ജനം അനുഭവിക്കുന്ന കഷ്ടത ഞാൻ കണ്ടിരിക്കുന്നു നിശ്ചയം. അവരുടെ ഞരക്കം ഞാൻ കേട്ടിരിക്കുന്നു. അവരെ വിടുവിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. വരിക, ഞാൻ നിന്നെ ഈജിപ്തിലേക്ക് തിരികെ അയക്കും. ഈ മോശയെയാണ് നിന്നെ ഞങ്ങളുടെ അധികാരിയും ന്യായാധിപനുമാക്കിയത് ആര് എന്ന് പറഞ്ഞവർ തള്ളിക്കളഞ്ഞത്. മുൾപടർപ്പിൽ വെളിപ്പെട്ട ദൂതൻ മുഖേന ദൈവം അദ്ദേഹത്തെ അവർക്ക് അധികാരിയും ന്യായാധിപനുമായി നിയോഗിച്ചു. 40 വർഷം ഈജിപ്തിലും ചെങ്കടലിലും മരുഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹം അവരെ നയിച്ചു. നിങ്ങളുടെ സ്വന്തം ജനത്തിൽ നിന്ന് എന്നെപ്പോലെയുള്ളൊരു പ്രവാചകനെ ദൈവം നിങ്ങൾക്ക് അയച്ചു തരും എന്ന് ഇസ്രായേലരോട് പറഞ്ഞത് ഈ മോശയാണ്. സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടുകൂടെയും നമ്മുടെ പിതാക്കന്മാരോടുകൂടെയും മരുഭൂമിയിലെ സഭയിൽ ഉണ്ടായിരുന്നവനും നമുക്ക് നൽകുവാൻ ജീവനുള്ള വചനം ലഭിച്ചവനുമായിരുന്നു അദ്ദേഹം. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ അദ്ദേഹത്തെ അനുസരിക്കുവാൻ മനസ്സ് വയ്ക്കാതെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. അവരുടെ ഹൃദയം ഈജിപ്തിലേക്ക് പിന്തിരിഞ്ഞു. അവർ അഹരോനോട്, ഞങ്ങളെ നയിക്കുവാൻ ദൈവങ്ങളെ ഉണ്ടാക്കിത്തരിക, ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അക്കാലത്താണ് അവർ കാളക്കുട്ടിയുടെ രൂപത്തിലുള്ള ഒരു വിഗ്രഹം ഉണ്ടാക്കിയത്. അവർ അതിന് യാഗം അർപ്പിക്കുകയും സ്വന്തം കരങ്ങളുടെ സൃഷ്ടിയിൽ ആഹ്ലാദിക്കുകയും ചെയ്തു. ദൈവവും അവരെ വിട്ടുമാറി ആകാശ ശക്തികളെ ആരാധിക്കുവാൻ അവരെ ഉപേക്ഷിച്ചു. ഇതിനെപ്പറ്റി പ്രവാചക പുസ്തകത്തിൽ ഇപ്രകാരം എഴുതി, ഇസ്രയേൽ ഗൃഹമേ, മരുഭൂമിയിൽ 40 വർഷം നിങ്ങൾ യാഗങ്ങളും വഴിപാടുകളും എനിക്ക് നൽകിയോ? നിങ്ങൾ പൂജിക്കുവാനുണ്ടാക്കിയ വിഗ്രഹങ്ങളായ മൊലോക്കിന്റെ കൂടാരവും നിങ്ങളുടെ ദേവനായ രേഫാന്റെ നക്ഷത്രവും നിങ്ങൾ എഴുന്നേറ്റു. ആകയാൽ ഞാൻ നിങ്ങളെ ബാബിലോണിനപ്പുറത്തേക്ക് നാടുകടത്തു. നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യകൂടാരമുണ്ടായിരുന്നു. അത് മോശയ്ക്ക് ദൈവം നൽകിയ കൽപ്പനയ്ക്കും അദ്ദേഹത്തെ കാണിച്ച മാതൃകയ്ക്കും അനുസൃതമായി നിർമ്മിക്കപ്പെട്ടതായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി. അവരുടെ മുമ്പിൽ നിന്ന് ദൈവം നീക്കിക്കളഞ്ഞ ജനതകളുടെ ദേശം അവർ യോശുവയുടെ നേതൃത്വത്തിൽ അവകാശമാക്കിയപ്പോൾ ആ സാക്ഷ്യകൂടാരം അവിടേക്ക് കൊണ്ടുപോന്നു. ദാവീദിന്റെ കാലം വരെ അതവിടെ ഉണ്ടായിരുന്നു. ദാവീദിനു ദൈവപ്രീതി ലഭിക്കുകയും യാക്കോബിന്റെ ദൈവത്തിന് ഒരു വാസസ്ഥലം നിർമ്മിക്കുവാൻ അനുവദിക്കണമെന്ന് അദ്ദേഹം അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ശലോമോനായിരുന്നു ദൈവത്തിനൊരാലയം പണിതത്. എങ്കിലും അത്യുന്നതൻ മനുഷ്യനിർമ്മിതമായ മന്ദിരങ്ങളിൽ വസിക്കുന്നില്ല. പ്രവാചകൻ പറയുന്നു, സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്കായി പണിയുന്ന മന്ദിരം എങ്ങനെയുള്ളത്? എന്റെ വിശ്രമ സ്ഥലവും എവിടെ? ഇക്കാണുന്ന സകലതും എന്റെ കൈ ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്ന് കർത്താവ് അരുളിച്ചെയ്യും. ഹേ ശാഠ്യക്കാരൻ, പരിച്ഛേദനയില്ലാത്ത ഹൃദയവും ചെവിയുമില്ല, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങൾ എന്നും പരിശുദ്ധാത്മാവിനോട് എതിർത്തു നിൽക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിച്ചിട്ടില്ലാത്ത ഒരൊറ്റ പ്രവാചകനെങ്കിലും ഉണ്ട്. നീതിമാനായവന്റെ വരവിനെ കുറിച്ച് പ്രവചിച്ചവരെ ഒന്നും ദൂതന്മാർ മുഖാന്തരം നടപ്പിലാക്കിയ ന്യായപ്രമാണം ലഭിച്ചവരെങ്കിലും അതിനെ അനുസരിക്കാത്തവരായ നിങ്ങൾ അവിടുത്തെ തള്ളിപ്പറയുകയും കൊല്ലുകയും ചെയ്തു.
ഇത് കേട്ടപ്പോൾ അവർ ക്രോധം നിറഞ്ഞവരായി അദ്ദേഹത്തിന് നേരെ പല്ലുകടിച്ചു. എന്നാൽ സ്തഫാനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കി ദൈവ തേജസ്സും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു.
ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു
എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അവർ ചെവി പൊത്തിക്കൊണ്ട് അത്യുച്ചത്തിൽ കൂകി വിളിച്ച് അദ്ദേഹത്തിന് നേരെ ഒരുമിച്ച് പാഞ്ഞു ചെന്നു. അവർ അദ്ദേഹത്തെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചിടച്ച് കല്ലെറിഞ്ഞു. സാക്ഷികൾ അവരുടെ വസ്ത്രം ശൗൽ എന്നു പേരായ ഒരു യുവാവിന്റെ കാൽക്കൽ വെച്ചു. അവർ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
എന്റെ ആത്മാവിനെ കൈക്കൊള്ളേണം
എന്ന് സ്തഫാനോസ് പ്രാർത്ഥിച്ചു. പിന്നെ അദ്ദേഹം മുട്ടുകുത്തി,
കർത്താവേ, ഈ പാപം അവരുടെ മേൽ നിർത്തരുതേ
എന്നുച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞ ശേഷം അദ്ദേഹം നിദ്ര പ്രാപിച്ചു. അദ്ദേഹത്തെ വധിച്ചതിന് ശൗലിന്റെ സമ്മതമുണ്ടായിരുന്നു.